ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ചരിത്രത്തിലൂടെ ചുരുൾ വിടരുന്ന രക്ഷാചരിത്രം നമ്മൾ പഠന വിഷയമാക്കുകയാണ്. BC 931 യൂദ ഇസ്രായേൽ എന്ന രണ്ടു രാജ്യങ്ങളായി ഇസ്രായേൽ പിളർന്നു. പിന്നെ അങ്ങോട്ട് വിഭക്ത രാജ്യങ്ങളായിട്ടാണ് ഇസ്രായേലും യൂദായും, ദൈവജനമായ ഇസ്രായേൽ തുടർന്നത് രണ്ട് രാജ്യങ്ങളായിട്ട്. അതിൽ വടക്കൻ രാജ്യമായ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയാണം നടത്തിയത്. കാരണം 10 ഗോത്രങ്ങളെ ഉൾക്കൊള്ളുന്ന വടക്കൻ രാജ്യം ചരിത്രത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളതായിരുന്നു. തന്നെയുമല്ല, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, സ്വയ ആവിഷ്കരണം മനസ്സിലാക്കാൻ ആ ചരിത്രമാണ് നമുക്ക് കൂടുതൽ സഹായകമായതും. പ്രവാചകന്മാരിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച കാര്യങ്ങൾ, തന്നെക്കുറിച്ചും തൻ്റെ പദ്ധതിയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ, ഏലിയ, എലീഷ, ആമോസ് എന്നീ 3 പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ പഠന വിഷയമാക്കി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വടക്കൻ രാജ്യമായ ഇസ്രായേൽ ജനത്തിൻ്റെ അവസാനത്തെ ഏതാനും വർഷങ്ങളുടെ ചരിത്രമാണ്. BC 800 ആദ്യ പകുതി ഇസ്രായേൽ യൂദാ രാജ്യങ്ങൾക്ക് വലിയ സമൃദ്ധിയുടെ കാലമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതിന് 2 പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. 1, യൂദായും ഇസ്രായേലും തമ്മിൽ രമ്യതയിലെത്തി സഖ്യമുണ്ടായി, അവർ ശക്തിപ്പെട്ടു. അതോടൊപ്പം ബാഹ്യശക്തികളായ, വൻ സാമ്രാജ്യ ശക്തികളായ ഈജിപ്തും അസീറിയയും ദുർബലരായിരുന്നു പ്രായേണ. പക്ഷേ BC 800 രണ്ടാം പകുതിയാകുമ്പോഴേക്കും ഇസ്രായേലിൽ ആഭ്യന്തരമായും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾ ഇസ്രായേലിൻ്റെ ജീവിതത്തെ, ചരിത്രത്തെ, അല്ല നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിച്ചു. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ചരിത്രം ചുരുക്കമായി രാജാക്കന്മാരുടെ 2 15 മുതൽ 17 വരെയുള്ള 3 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ചരിത്ര പശ്ചാത്തലം അല്പമൊന്ന് വിശദമായി കാണാൻ ശ്രമിക്കുകയാണ്. BC 746 ഇസ്രായേൽ രാജാവായ ജെറോബോവാം 2 മരിച്ചു. അദ്ദേഹത്തിന് ശേഷം മകൻ സഖറിയ രാജാവായി. പക്ഷേ സഖറിയായിക്ക് 6 രാജാവായി വാഴാൻ സാധിച്ചുള്ളൂ. അപ്പോഴേക്കും ആഭ്യന്തര കലാപമായി. ഒരു സേനാധിപൻ ഷല്ലൂം സഖറിയയെ വധിച്ച് സിംഹാസനം പിടിച്ചടക്കി. പക്ഷേ ആ സിംഹാസനത്തിൽ ഇരുപുറപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. 1 കഴിഞ്ഞപ്പോൾ മറ്റൊരു സൈന്യാധിപൻ മെനാഹേം ആഭ്യന്തര കലാപത്തിലൂടെ ഷല്ലൂമിനെ കൊല ചെയ്ത് രാജാവായി. മെനാഹേം ഏകദേശം 10 ഇസ്രായേൽ ഭരണം നടത്തി. പക്ഷേ മെനാഹേമിൻ്റെ മകൻ പെക്കാഹിയ 2 ഭരിക്കാൻ കഴിഞ്ഞത്. ആ 2 കഴിഞ്ഞപ്പോൾ മറ്റൊരു സൈന്യാധിപൻ പെക്കാഹിയയെ വധിച്ച് രാജഭരണം ഏറ്റെടുത്തു. അദ്ദേഹത്തിനും നിലനിൽക്കാൻ സാധിച്ചില്ല. ഏകദേശം 10 കഴിഞ്ഞപ്പോൾ ഹോസിയ എന്നു മറ്റൊരു സൈന്യാധിപൻ പെക്കായെ കൊല ചെയ്ത് ഭരണം ഏറ്റെടുത്തു. ഈ ഹോസിയ അവസാനം ഇസ്രായേലിൻ്റെ നാശം കാണാൻ ജീവിച്ചിരുന്നു. BC 721 വടക്കൻ രാജ്യമായ ഇസ്രായേലിൻ്റെ അവസാനത്തെ രാജാവായ ഹോസിയയെ അസീറിയൻ ചക്രവർത്തി തടവുകാരനാക്കി നാട് കടത്തി. ഇങ്ങനെ ഏകദേശം 25 വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ 6 രാജാക്കന്മാർ ഭരിച്ചു. അവരിൽ 4 ആഭ്യന്തര കലാപത്തിൽ കൊല്ലപ്പെട്ടു. അവസാനത്തെ ആൾ നാട് കടത്തപ്പെട്ടു. മെനാഹേം എന്ന ഒരു രാജാവ് മാത്രമാണ് സാധാരണ രീതിയിൽ മരിച്ചത്. അപ്പോൾ 40 ദീർഘിച്ച ജെറോബോവാം 2 ഭരണത്തിന് ശേഷം 25 6 രാജാക്കന്മാർ ഭരിച്ച ഇസ്രായേലിൻ്റെ സുസ്ഥിതി എപ്രകാരമുള്ളതാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ആഭ്യന്തര കലാപം രാജ്യത്തെ തളർത്തി. അവസാനം ആ രാജ്യം ചെറുതായി, ഇത്രയും ചെറുതായി, വളരെ ഒരു ചെറിയ രാജ്യമായി. ഏകദേശം 25 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള ഒരു ചെറിയ രാജ്യം, വലിയ സാമ്രാജ്യം. അങ്ങ് ഹെബ്രോൺ മലയുടെ അപ്പുറത്ത് ഹമാത്ത് കവാടം വരെ, ഇതാണ് ഹമാത്തിൻ്റെ കവാടമെന്ന് പറയുക. സിറിയയും താഴെ ഏതോ ഉൾക്കൊള്ളുന്ന ഒരു സാമ്രാജ്യമായിരുന്ന ഇസ്രായേൽ വളരെ ചുരുങ്ങി ചെറിയ പ്രവിശ്യയായിട്ട് ഒതുങ്ങി. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര കലാപം മാത്രമല്ല ഇസ്രായേലിൻ്റെ നാശത്തിന് കാരണമായി തീർന്നത്. കിഴക്ക് ശക്തിയാർജിച്ചു വന്ന ഒരു വലിയ സാമ്രാജ്യം അസീറിയ ഇസ്രായേലിൻ്റെ പതനത്തിന് കാരണമായി തീർന്നു. നമുക്ക് അടുത്ത മാപ്പിൽ അസീറിയയുടെ ചിത്രം ഒന്ന് കാണാം. ആഭ്യന്തര കലാപങ്ങളാലും അയൽ രാജ്യങ്ങളുടെ ആക്രമണങ്ങളാലും ശക്തി ക്ഷയിച്ച് തളർന്നു കിടന്നിരുന്ന അസീറിയ ഒരു സാമ്രാജ്യമായി ഉണർന്നെഴുന്നേറ്റത് തിഗ്ലാത്ത് പിലേസർ മൂന്നാമൻ എന്ന ചക്രവർത്തിയുടെ കാലത്താണ്. ജെറുബോവാം രണ്ടാമൻ മരിച്ച വർഷമാണ് 746 BCE. തിഗ്ലാത്ത് പിലേസർ മൂന്നാമൻ അസീറിയയിൽ രാജാവായി ഭരണമേൽക്കുക. തിഗ്ലാത്ത് പിലേസറിൻ്റെ ഭരണകാലത്ത് അസീറിയ വികസിച്ചു, വ്യാപിച്ചു, ശക്തിയാർജിച്ചു. ഈ മാപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് അസീറിയയുടെ സ്വാധീനം കാണാം. പേർഷ്യൻ ഉൾക്കടൽ മുതൽ ഈ കാണുന്ന പ്രദേശം മുഴുവനും തിഗ്ലാത്ത് പിലേസറിൻ്റെ കാലത്ത് അസീറിയ കീഴടക്കിയതാണ്. ബാബിലോണിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ മുഴുവനും കീഴടക്കി മാത്രമല്ല, അവസാനമായപ്പോഴേക്കും ഈജിപ്തിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനമെത്തി. തേബസിലു വരെ വ്യാപിച്ചു കിടന്നു അസീറിയൻ സാമ്രാജ്യം. ഇപ്പോൾ പടിഞ്ഞാറ് ഈജിപ്തിലെ തേബസ് മുതൽ കിഴക്ക് പേർഷ്യൻ ഉൾക്കടൽ വരെ വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലമായൊരു സാമ്രാജ്യമായി വളർന്നു. 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ അസീറിയ എന്ന സാമ്രാജ്യം. ഈ അസീറിയയുടെ വളർച്ച അതിന് ചുറ്റുമുള്ള രാജ്യങ്ങളെ വളരെ നിഷേധാത്മകമായി സ്വാധീനിച്ചു. ഇവിടെ ഇസ്രായേൽ, സിറിയ, യൂത, മറ്റ് കൊച്ചു രാജ്യങ്ങൾ എല്ലാം അസീറിയയുടെ ഈ സാമ്രാജ്യ വികസനത്തിൽ നിഷേധാത്മകമായി സ്വാധീനിക്കപ്പെട്ടവരാണ്. BC 746 രാജാവായ തിഗ്ലാത്ത് പിലേസർ പടിഞ്ഞാറോട്ട് തൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. 742 സിറിയയെ ആക്രമിച്ച് കീഴടക്കി, അഥവാ സിറിയ അസീറിയയ്ക്ക് കപ്പം കൊടുക്കേണ്ടി വന്നു. തുടർന്ന് ചക്രവർത്തിയുടെ പ്രയാണം, പോരാട്ടങ്ങൾ, പടയോട്ടങ്ങൾ പടിഞ്ഞാറോട്ട് വ്യാപിച്ചുകൊണ്ടേയിരുന്നു. ഈ സാഹചര്യത്തിൽ വളർന്നുവരുന്ന അസീറിയ എന്ന ഈ മഹാവിപത്തിനെ തടഞ്ഞു നിർത്താനായി കൊച്ചു കൊച്ചു രാജ്യങ്ങൾ തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. BC 740 ഇപ്രകാരം ഒരു സഖ്യകക്ഷികളുടെ രൂപം കൊള്ളുക. 742 സിറിയ കീഴടങ്ങി കപ്പം കൊടുത്തു. ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ ഇസ്രായേലും കപ്പം കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഇങ്ങനെ അസീറിയയുടെ സ്വാധീനത്തെ അംഗീകരിച്ചെങ്കിലും അവരിൽ നിന്ന് വിമോചനം നേടാൻ വേണ്ടി, അസീറിയയെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഒരു സഖ്യം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചു. മുൻകൈയെടുത്തത് ഇസ്രായേലിൻ്റെ രാജാവായ പെക്കായും സിറിയൻ രാജാവായ റസീനും. ഈ രണ്ട് രാജാക്കന്മാരും കൂടി തങ്ങളുടെ സഖ്യത്തിൽ ചേരാനായി യൂദാര ഭരിച്ചിരുന്ന രാജാവായ ആഹാസിനെ ക്ഷണിച്ചു. ഓർക്കണം, ഇവിടെയാണ് ഇസ്രായേൽ, വടക്ക് സിറിയ, തെക്ക് യൂദ. അസീറിയയുടെ സ്വാധീനം പടിഞ്ഞാറോട്ട് വീണ്ടും തെക്കോട്ട് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിൽ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു സഖ്യത്തിന് അവർ മുതിരുന്നത്. സഖ്യത്തിന് ക്ഷണിക്കപ്പെട്ടെങ്കിലും യൂദ ആ സഖ്യത്തിൽ ചേരാൻ വിസമ്മതിച്ചു. സഖ്യം പരാജയപ്പെടുമെന്ന് യൂദാക്ക് അറിയാമായിരുന്നു. ഇത്രയും വലിയ ഒരു ശക്തിയായ അസീറിയയെ കൊച്ചു രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് എതിർത്താൽ പരാജയപ്പെടുകയുള്ളൂ, നശിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ആഹാസ് രാജാവ് സഖ്യത്തിൽ ചേരാതെ മാറി നിന്നു. ഇതൊരു വലിയ പ്രതിസന്ധിക്ക് കാരണമായി. തങ്ങൾ സഖ്യം ചെയ്ത് അസീറിയയ്ക്കെതിരെ നിൽക്കുമ്പോൾ തങ്ങളുടെ തൊട്ട അയൽ രാജ്യം ആ സഖ്യത്തിൽ നിന്ന് പിന്മാറി നിന്നാൽ അത് തങ്ങൾക്ക് തന്നെ ദോഷകരമായി ബാധിച്ചേക്കും എന്നു കരുതിയ സിറിയയും ഇസ്രായേലും ഒരുമിച്ച് അസീറിയയ്ക്കെതിരെ നീങ്ങുന്നതിന് പകരം നേരെ യൂദായ്ക്കെതിരെ നീങ്ങി. അപ്പോൾ സഖ്യശക്തികളായ സിറിയയും ഇസ്രായേലും തങ്ങളുടെ തെക്കുള്ള രാജ്യമായ യൂദായെ സഖ്യത്തിൽ ചേർക്കുന്നതിനു വേണ്ടി, അവിടെ ഒരു രാജഭരണത്തിൽ മാറ്റമുണ്ടാക്കുന്നതിനു വേണ്ടി ഒരു തീരുമാനമെടുത്തു, യൂദായ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ സാഹചര്യം യേശയ്യയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശയ്യ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം, യൂദാ രാജാവായിരുന്ന ഉസിയായുടെ പുത്രനായ യോഥാമിന്റെ പുത്രൻ ആഹാസിന്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറൂസലമിനെതിരെ യുദ്ധത്തിന് വന്നു. എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. സിറിയ എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവൻ്റെയും ജനത്തിൻ്റെയും ഹൃദയം വിറച്ചു. ഇതാണ് യേശയ്യയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം. ഇസ്രായേലും സിറിയയും ഒരുമിച്ച് തനിക്കെതിരെ നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ ആഹാസ് തൻ്റെ രക്ഷയ്ക്കു വേണ്ടി സഖ്യത്തിൽ ചേരുകയല്ല, നേരെ മറിച്ച് ശത്രുരാജ്യമെന്ന് അവർ പരിഗണിച്ചിരുന്ന അസീറിയയിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളെ ആക്രമിക്കുന്ന സിറിയയെയും ഇസ്രായേലിനെയും അതിർത്തിയിൽ നിന്ന് പിൻവലിക്കാൻ സഹായിക്കണം എന്ന അഭ്യർത്ഥനയുമായി തിഗ്ലാത്ത് പിലേസറിൻ്റെ അടുക്കിലേക്ക് ആഹാസ് തൻ്റെ ദൂതന്മാരെ അയച്ചു. ഇങ്ങനെ ദൂതന്മാരെ അയക്കാൻ ആലോചിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ദൈവം പ്രവാചകനായ യേശയ്യയെ ആഹാസിൻ്റെ അടുക്കിലേക്ക് അയക്കുക. യേശയ്യയുടെ പുസ്തകവും യേശയ്യയുടെ സന്ദേശവുമൊക്കെ നമ്മൾ പിന്നീടൊരിക്കൽ അപഗ്രഥന വിഷയമാക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാൻ യേശയ്യയുടെ പുസ്തകത്തിലെ 7-ാം അധ്യായം നമുക്ക് സഹായകമാവും. യേശയ്യയുടെ പുസ്തകം 7-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് യേശയ്യയോട് അരുളി ചെയ്തു, നീ പുത്രനായ ഷെയാർ യാഷൂബ് മോത്ത് ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീഥിയുടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക, ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ടു തീക്കൊള്ളി നിമിത്തം, റസീൻ്റെയും സിറിയയുടെയും റമാലിയയുടെ പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നമുക്ക് യൂദായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിൻ്റെ പുത്രനെ അതിൻ്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയയും എഫ്രൈമും റമാലിയയുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. സിറിയയുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിൻ്റെ തലവൻ റസീനുമാണ്. 65 വർഷത്തിനുള്ളിൽ എഫ്രൈം ഛിന്നഭിന്നമാക്കപ്പെടും. മേലിൽ അത് ഒരു ജനതയായിരിക്കില്ല. 65 എന്നുള്ള വിവർത്തനം 6 അല്ല 5 എന്നും വിവർത്തനം ചെയ്യാവുന്നതാണ്. അതാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഹീബ്രു ഭാഷയിലുള്ള ഒറിജിനൽ ടെക്സ്റ്റിൽ വന്ന ഒരു പിശകായിട്ടാണ് ഇത് കണക്കാക്കുക. ഏതാണ്ട് BC 734 ഈ സംഭവം. 6 അല്ല 5 വർഷത്തിനുള്ളിൽ എഫ്രൈം ഛിന്നഭിന്നമാക്കപ്പെടും. മേലിൽ അതൊരു ജനതയായിരിക്കുകയില്ല. എഫ്രൈമിൻ്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയായുടെ പുത്രനുമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. ഇപ്പോഴ് ദൈവത്തിൻ്റെ വചനം യേശയ്യ ആഹാസിനെ അറിയിച്ചു, സ്വസ്ഥമായിരിക്കുക, ഈ സഖ്യശക്തിയെ നീ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ആഹാസിനത് വിശ്വാസമായില്ല. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, 10 മുതലുള്ള വാക്യങ്ങൾ, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക, അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. ആഹാസിന് കർത്താവിൽ വിശ്വാസമുണ്ടായതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. ആഹാസിൻ്റെ വിശ്വാസരാഹിത്യവും സംശയവുമാണ് ഇപ്രകാരം ഒരു മറുപടിക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുക. കാരണം അദ്ദേഹം ചോദിക്കുന്ന അടയാളം കർത്താവ് നൽകുകയാണെങ്കിൽ പിന്നെ അസീറിയയുടെ സഹായം തേടാൻ സാധിക്കുകയില്ല. പക്ഷേ കർത്താവ് വാക്കുപാലിക്കും എന്ന കാര്യത്തിൽ ആഹാസിനൊട്ടും വിശ്വാസവുമില്ല. അസീറിയയുടെ സഹായം തേടാതിരിക്കുകയും കർത്താവ് കാലുമാറുകയും ചെയ്തെങ്കിൽ അവസാനം താൻ തന്നെ അപകടത്തിലാകും. കാരണം അയൽ രാജ്യങ്ങൾ സിറിയയും ഇസ്രായേലും ഒരുമിച്ച് യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, അതേസമയത്ത് പുറത്തു പറയാൻ മടിയുള്ളത് കൊണ്ട് ആഹാസ് ഇപ്രകാരം പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. കാപട്യം മനസ്സിലാക്കിയ യേശയ്യ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക, മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. യൂദായിൽ നിന്ന് എഫ്രൈം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ, അസീറിയ രാജാവിൻ്റെ ഭരണം തന്നെ കർത്താവ് നിൻ്റെയും ജനത്തിൻ്റെയും നിന്റെ പിതൃഭവനത്തിൻ്റെയും മേൽ വരുത്തും. ഇവിടെയാണ് വളരെ പ്രസിദ്ധമായ ഇമ്മാനുവേൽ പ്രവചനമുണ്ടാവുക. ഇസ്രായേൽ സിറിയ രാജ്യങ്ങൾ സഖ്യം ചേർന്ന് യൂദായെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിൽ ഉറച്ചു വിശ്വസിക്കുക, അസീറിയയുടെ സഖ്യത്തിന് വേണ്ടി പോകരുത് എന്ന് ആവശ്യപ്പെട്ട് ഉപദേശിച്ച യേശയ്യ കർത്താവ് തനിക്ക് സംരക്ഷണം നൽകും എന്ന് ആഹാസിന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അടയാളം നൽകിയത്. യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, ആ പുത്രൻ നന്മതിന്മ തിരിച്ചറിയാൻ പ്രായമാകുന്നതിന് മുൻപേ നീ ഭയപ്പെടുന്ന സഖ്യശക്തികൾ ഇല്ലാതാക്കും, നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് യേശയ്യ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യുവതി എന്ന പേര് ഉപയോഗിച്ചിരിക്കുക. നമ്മൾ ഈ വേദിയിൽ തന്നെ ഒരിക്കൽ പഠന വിഷയമാക്കിയതാണ് ഈ എമ്മാനുവേൽ പ്രവചനം. ദീർഘമായി യുവതി എന്ന് വിവർത്തനം ചെയ്യുന്നത് അൽമ എന്ന ഹീബ്രു വാക്കാണ്. കല്യാണപ്രായമായ ഗർഭധാരണ ശേഷിയുള്ള ഒരു സ്ത്രീ എന്നു മാത്രമേ അൽമ എന്ന പദത്തിന് അർത്ഥമുള്ളൂ. അവൾ കന്യകയാണോ അല്ലയോ എന്ന് ആ പദത്തിൽ നിന്ന് വ്യക്തമല്ല. കന്യയാകാം, അല്ലാതിരിക്കുകയും ചെയ്യാം. ഇവിടെ ശ്രദ്ധേയമായത് കന്യക ഗർഭം ധരിക്കുന്നു എന്ന കാര്യമല്ല, ഇപ്പോൾ ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീ പ്രസവിച്ച് ആ ശിശുവിന് നന്മതിന്മ തിരിച്ചറിയാൻ പ്രായമാകുന്നതിന് മുൻപേ നീ ഭയപ്പെടുന്ന സഖ്യശക്തികൾ ഉന്മൂലനം ചെയ്യപ്പെടും എന്നതാണ്. ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷത്തേക്ക് പിടിച്ചു നിൽക്കുക, ദൈവം നിന്നെ രക്ഷിക്കും. ഇതാണ് യേശയ്യ നൽകുന്ന അടയാളം, അഥവാ യേശയ്യയിലൂടെ ദൈവം നൽകുന്ന അടയാളം. പക്ഷേ ആഹാസ് വിശ്വസിക്കാൻ തയ്യാറായില്ല. വിശ്വസിക്കുന്നതിന് പകരം ആഹാസ് അസീറിയയുടെ സഹായം തേടി. അസീറിയ ഇസ്രായേലിനെയും സിറിയയെയും കടന്നാക്രമിക്കാൻ കാത്തിരുന്ന അസീറിയ ഇതൊരു അവസരമായി കണക്കിലെടുത്തു. 734 സംഭവം. ഒരു വർഷത്തിനകം അസീറിയ സിറിയയെ കടന്നാക്രമിച്ചു. സിറിയയെ ആക്രമിച്ചതുകൊണ്ട് സഖ്യസൈന്യം യൂദായുടെ അതിർത്തിയിൽ നിന്ന് പിന്മാറി. അതോടുകൂടി യൂദായ്ക്കെതിരെയുള്ള ആക്രമണവും അവസാനിച്ചു. അസീറിയയുടെ ആക്രമണത്തിൽ സിറിയ തകർന്നു വീണു. ഇസ്രായേൽ പരാജയം സംബന്ധിച്ച് കപ്പം കൊടുക്കാമെന്ന് തീരുമാനിച്ചതുകൊണ്ട് തൽക്കാലത്തേക്ക് പിടിച്ചു നിന്നു. അത് 732. 732 അസീറിയയ്ക്ക് കീഴടങ്ങിയ ഇസ്രായേൽ കുറച്ചു കഴിഞ്ഞ്, അതായത് 726 തിഗ്ലാത്ത് പിലേസർ മരിച്ചു കഴിഞ്ഞപ്പോൾ കപ്പം കൊടുക്കൽ നിർത്തി. ഇനി അസീറിയ തങ്ങളെ കീഴടക്കാൻ വരികയില്ല എന്ന് വിചാരിച്ചു. അഥവാ വരികയാണെങ്കിൽ തന്നെ തങ്ങളെ സഹായിക്കാൻ ഈജിപ്ത് ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈജിപ്തുമായി സഖ്യം ചെയ്യാൻ ശ്രമിച്ചു. അത് BC 726. പക്ഷേ 726 ഷൽമനേസർ എന്ന രാജാവ് അസീറിയയിൽ ഭരണമേറ്റു. ഒട്ടും വൈകാതെ അദ്ദേഹം സൈന്യവുമായി ഇസ്രായേലിനെതിരെ നീങ്ങി. 725 BC സമറിയായ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഈജിപ്തുകാർ സഹായിക്കുമെന്ന് വിചാരിച്ചു, സൈന്യം തങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്ന് വിചാരിച്ച് ഇസ്രായേൽ കാത്തുനിന്നു. പക്ഷേ സഹായിക്കാൻ ആരും വന്നില്ല. ഉപരോധം ദീർഘിച്ചു ഏകദേശം 3 വർഷം. അതിനിടെ 723 ഷൽമനേസർ മരിച്ചു. പക്ഷേ തുടർന്ന് രാജാവായ സാർഗൻ 2 ഉപരോധം തുടർന്നു. അങ്ങനെ 721 സമറിയ നിലം പതിച്ചു. 3 വർഷത്തെ ഉപരോധത്തിന് ശേഷം അതിഭീകരമായ നാശമാണ് ഇസ്രായേലിൻ്റെ മേൽ വന്നുഭവിച്ചത്. ഇസ്രായേലിനെ കീഴടക്കിയ അസീറിയ അതിനൊരു രാജ്യമായി നിലനിർത്തിയില്ല. സമറിയ നഗരം ഇടിച്ചു തകർത്തു. 10,000 ആളുകളെ തടവുകാരാക്കി അസീറിയയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നാടുകടത്തി. തന്നെയുമല്ല, അസീറിയ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന ആളുകളെ ഇസ്രായേലിൻ്റെ പല പ്രദേശങ്ങളിലും കൊണ്ടുവന്ന് കുടിയിരുത്തി. അങ്ങനെ ഒരു മിശ്ര സങ്കര വർഗമുണ്ടായി. BC 721 അങ്ങനെ ഒരു മിശ്ര സങ്കര വർഗമുണ്ടായി. BC 721 സമറിയായുടെ വടക്കൻ രാജ്യമായ ഇസ്രായേലിൻ്റെ അന്ത്യം കുറിച്ചു. ഇങ്ങനെ അസീറിയയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉണ്ടായ ആ ഒരു സങ്കര വർഗം സമറിയക്കാർ എന്ന് അറിയപ്പെടുന്നു. സമറിയ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്നു. ആ തലസ്ഥാനത്തിൻ്റെ പേരിലാണ് ഇപ്പോഴും രൂപം കൊണ്ട ഇസ്രായേൽക്കാരും വിജാതീയരും കൂടിയുള്ള സമ്മിശ്ര വിവാഹത്തിന് രൂപം കൊണ്ട ആ സങ്കരവർഗത്തെ സമറിയാക്കാർ എന്ന് വിളിക്കുക. നമ്മൾ പുതിയ നിയമത്തിലും സമറിയാക്കാരെ കുറിച്ച് കാണും. ഇതാണ് സമറിയാക്കാരുടെ ഉത്ഭവം. BC 721 ഇസ്രായേൽ 10 ഗോത്രങ്ങൾ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി, ചരിത്രത്തിൽ നിന്ന് എന്നേക്കുമായി അവർ തിരോധാനം ചെയ്തു. ഇനി അവശേഷിക്കുന്നത് യൂദാ മാത്രമാണ്. ആ യൂദായുടെ നിലനിൽപ്പും അധികകാലം ഉണ്ടായില്ല. അസീറിയ സഹായിക്കുമെന്ന് വിചാരിച്ച് അസീറിയയുമായി സഖ്യം ചെയ്ത യൂദായ്ക്ക് പിഴച്ചു. അസീറിയ യൂദായിൽ നിന്ന് കപ്പം ആവശ്യപ്പെടുക മാത്രമല്ല ചെയ്തത്, അവരുടെ ആരാധനാരീതികൾ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടു. ജെറൂസലത്ത് ദേവാലയത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ, അസീറിയക്കാരുടെ മാതൃകയിലുള്ള ആരാധനകൾ നടത്താൻ ആഹാസ് രാജാവും പുത്രന്മാരും നിർബന്ധിതരായി. ആ ചരിത്രം നമ്മൾ പിന്നീട് കാണുന്നതായിരിക്കും. യേശയ്യായിലൂടെ ലഭിച്ച പ്രവചനത്തിൻ്റെ ബാക്കി കൂടി നമ്മൾ കാണുക. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ. അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവ സ്ഥാനത്തുള്ള ഈച്ചകളെയും അസീറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും. അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽപ്പുറങ്ങളിലും വന്നുകൂടും. അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങി ക്ഷൗരക്കത്തികൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലിലെ രോമവും താടിയും ക്ഷൗരം ചെയ്യും. ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും 2 ആടുകളെയും വളർത്തും. അവ സമൃദ്ധമായി പാൽ നൽകുന്നതുകൊണ്ട് അവൻ തൈരും തേനും ഭക്ഷിക്കും. ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും. ആ ദിനത്തിൽ 1000 ഷെക്കൽ വെള്ളി വില വരുന്ന 1000 മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടികളും മുള്ളുകളും വളരും. ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ടേ ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ. തൂമ്പാകൊണ്ട് കിളച്ചിളപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾക്ക് മേയാനുമുള്ള സ്ഥലമാകും. യൂദായ്ക്ക് വരാൻ പോകുന്ന വലിയ വിപത്തിനെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ ലഭിക്കുക. അസീറിയയുമായി സഖ്യം ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച ആഹാസിന് തെറ്റി. ഇസ്രായേലിനെ കീഴടക്കിയതിനു ശേഷം അസീറിയ യൂദായ്ക്കെതിരെ തിരിഞ്ഞു. അത് പിന്നീട് വന്ന സെന്നാഖെറീബ് രാജാവിൻ്റെ കാലത്താണ്. BC 701 യൂദാ മുഴുവനും കീഴടക്കി ജെറൂസലമിന് ഉപരോധം ഏർപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണും. ഇപ്പോഴ് യേശയ്യായിലൂടെ ദൈവമരുളി ചെയ്ത പ്രവചനം, നീ സമാധാനമായിരിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലും ആയുധ സംഭരണത്തിലുമല്ല വിശ്വാസം അർപ്പിക്കേണ്ടത് എന്ന ആ ഉപദേശം ആഹാസ് സ്വീകരിക്കാതിരുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് സിറിയൻ ഇസ്രായേൽ സഖ്യശക്തികളുടെ ഉപരോധത്തിൽ രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് വലിയ നാശത്തിന് കാരണമായി തീർന്നു. എമ്മാനുവൽ പ്രവചനത്തെക്കുറിച്ച് ഒരു വാക്കുകൂടി. ഏകദേശം 2-3 വർഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുന്ന പ്രവചനമായി അത് കണ്ടുവെങ്കിലും പിന്നീട് ആ പ്രവചനത്തിന് കൂടുതൽ വ്യാപകമായ, കൂടുതൽ ആഴമേറിയ അർത്ഥമുണ്ട് എന്ന് വെളിവാക്കപ്പെട്ടു. അൽമ എന്ന പദം BC 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപകുതിയിൽ ഗ്രീക്കിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തവർ അൽമ എന്ന പദത്തെ പർത്തേനോസ് എന്ന ഗ്രീക്ക് പദം കൊണ്ടാണ് വിവർത്തനം ചെയ്തത്. അതിന് കന്യക എന്നാണ് അർത്ഥം. അപ്പോഴ് യേശയ്യായിലൂടെ ദൈവം അരുളി ചെയ്തത് അന്ന് ജനിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു ശിശുവിനെക്കുറിച്ചല്ല, ഭാവിയിൽ വരാൻ പോകുന്ന രക്ഷകനായ മിശിഹായെക്കുറിച്ചാണ്. ആ രക്ഷകൻ ജനിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു യുവതിയിൽ നിന്നായിരിക്കുകയില്ല, കന്യകയിൽ നിന്നായിരിക്കും എന്ന വ്യക്തമായ വെളിപ്പെടുത്തൽ BC 3-ാം നൂറ്റാണ്ടിലാണ് ലഭിക്കുക. അത് വിവർത്തനത്തിലൂടെ ലഭിച്ചത്. ആ വിവർത്തനമാണ് പിന്നീട് മത്തായി എഴുതിയ സുവിശേഷം എടുത്ത് ഉപയോഗിക്കുക. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നും അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നും പ്രവചനം ഉദ്ധരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. അപ്പോഴ് ഇസ്രായേൽ ഒരു രാജ്യമെന്ന നിലയിൽ, വടക്കൻ രാജ്യമെന്ന നിലയിൽ അപ്രത്യക്ഷമായി. ഈ സമറിയായുടെ പതനത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ സുദീർഘമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്? 13-ാമത്തെ വാക്യം ഇങ്ങനെ കാണും. കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂദായ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവിൻ. അവർ അത് വകവെച്ചില്ല, അത് വകവയ്ക്കാതിരുന്നതാണ് കാരണം. ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ അവസാനമായി മാനസാന്തരത്തിന് ക്ഷണിച്ച ഒരു പ്രവാചകനുണ്ട്, ഹോസിയ. നാളെ നമ്മൾ ഹോസിയ പ്രവാചകൻ്റെ പ്രവചനങ്ങളാണ്, പ്രവർത്തനങ്ങളാണ് കാണാനായിട്ട് പോകുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അടിമകളായിരുന്നവരെ വിമോചിപ്പിച്ച് ഒരു രാജ്യമായി ഒരു സാമ്രാജ്യമായി അവിടുന്ന് ഉയർത്തി ഇസ്രായേൽ ജനത്തെ, ആ ജനത്തിലൂടെ ആ ജനത്തിൻ്റെ ഗതിവിഗതികളിലൂടെ അവിടുന്ന് അങ്ങയുടെ സ്നേഹവും കരുണയും കരുതലും അങ്ങയുടെ പ്രമാണങ്ങളും വെളിപ്പെടുത്തുകയായിരുന്നു. പ്രവാചകന്മാരിലൂടെ ലഭിച്ച സന്ദേശങ്ങൾ സ്വീകരിക്കാതെ മാനസാന്തരത്തിനുള്ള ആഹ്വാനത്തിന് കാതടച്ചവർ എന്നേക്കുമായി ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായ സംഭവം ഞങ്ങൾ കണ്ടു. കർത്താവേ, വായിക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു താക്കീതായിരിക്കുന്നു. അങ്ങയുടെ വചനത്തിന് എപ്പോഴും കാതോർക്കാനും ഹൃദയ പരിവർത്തനത്തിലൂടെ സമൂഹത്തിൽ നീതിയും കരുണയും പ്രവർത്തിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായി ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും വന്ന് കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ.